ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പിഎം സേതു അടക്കം 62,000 കോടിയിൽ പരം രൂപയുടെ യുവ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തുടക്കമിട്ടു. 2 വയസ്സിൽ കുറഞ്ഞ കുട്ടികൾക്ക് ചുമസിറപ്പോ ജലദോഷ മരുന്നുകളോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്ന് കേന്ദ്ര നിർദ്ദേശം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടി വൈകിട്ട് തിരുവനന്തപുരത്ത്. ഇന്നലെ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി ജെ എസ് ജോർജിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 62,000 കോടിയിൽ പരം രൂപയുടെ യുവ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കമിട്ടു. യുവജനങ്ങളിലെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്ന പിഎം സേതു പദ്ധതിയിൽ രാജ്യത്തെ 1,000 ഐടിഐകളുടെ മെച്ചപ്പെടുത്തലാണ് ഇവയിലൊന്ന്. 34 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നവോദയ വിദ്യാലയങ്ങളിലും ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സ്ഥാപിക്കുന്ന 1,200 തൊഴിലധിഷ്ഠിത സ്കിൽ ലാബുകളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ചടങ്ങിന് മുൻപ് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഐടിഐ കോഴ്സുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരിയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കാർഷിക സർവകലാശാലകളിലെ 20% ബിരുദ സീറ്റുകളും അഖിലേന്ത്യാ മത്സര പരീക്ഷയിലൂടെ നികത്തുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ഒരു രാഷ്ട്രം ഒരു കൃഷി ഒരു സംഘം എന്ന ആശയത്തിനനുസൃതമായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ പരീക്ഷ നടത്തുമെന്നും ഈ തീരുമാനത്തോടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലളിതവും ഏകീകൃതമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതി 2029 50,000 കോടി രൂപയിലെത്തുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നിലവിൽ ഇത് 24,000 കോടി രൂപയാണ്. 11 വർഷം മുൻപ് ഉൽപ്പന്ന കയറ്റുമതി വെറും 600 കോടി രൂപയുടേതായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി ഹൈദരാബാദിൽ പറഞ്ഞു. ഇന്ത്യ ലോകത്തിന്റെ ഉൽപ്പാദനശാലയായി മാറുന്ന ദിവസം വിദൂരമല്ലെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. 2 വയസ്സിൽ കുറഞ്ഞ കുട്ടികൾക്ക് ചുമസിറപ്പോ ജലദോഷ മരുന്നുകളോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. 5 താഴെ പ്രായക്കാർക്ക് കഫ് സിറപ്പും 1-ലേറെ മരുന്നുകൾ അടങ്ങിയ സംയുക്തങ്ങളും നൽകുന്നതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. മിക്ക കുട്ടികളിലെയും ചുമ മരുന്നില്ലാതെ തന്നെ ഭേദമാകുന്നവയാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സംഘം പട്നയിലെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഡോ സുഖ്ബീർ സിംഗ് സന്ധു, ഡോ വിവേക് ജോഷി എന്നിവർ സംഘത്തിലുണ്ട്. സംഘത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. വികസിത് ഭാരത് ബിൽഡത്തണിൽ പങ്കെടുക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. നിത്യജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനും ആദ്യ മാതൃകകൾ തയ്യാറാക്കാനും സംഘം ചേർന്ന് കണ്ടെത്തലുകൾ നടത്താനും വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുകയാണ് ബിൽഡത്തോണിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം 22 പ്രഖ്യാപിച്ച വരും തലമുറ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായ ലാഭോത്സവം സമൂഹത്തിലെല്ലാവർക്കും ഗുണകരമായി മാറിക്കഴിഞ്ഞു. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി നിരക്ക് കുറച്ചതിലൂടെ ജനങ്ങൾക്ക് ഗണ്യമായ ആശ്വാസമാണ് ലഭിക്കുന്നത്. വാണിജ്യ ചരക്കു വാഹനങ്ങൾക്ക് വരുത്തിയ ജി എസ് ടി നിരക്കിളവിനെപ്പറ്റി ഒരു റിപ്പോർട്ട്.
വരും തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ ചരക്ക് ഗതാഗത മേഖലകൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ട്രക്കുകൾക്കും ചരക്ക് വിതരണ വാരികൾക്കും 28% ജി എസ് ടി 18% കുറച്ചു. ഇത് ചെറുകിട ഇടത്തര ഗതാഗത ഓപ്പറേറ്റർമാർക്ക് പ്രവർത്തന ചെലവ് വലിയ തോതിൽ കുറച്ചു. ഈ നടപടി രണ്ട് മേഖലകളെയും കൂടുതൽ ഫലപ്രദമാക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. മൂലധന ചെലവിൽ വരുന്ന കുറവ് ചരക്ക് നീക്കത്തിന്റെ ചെലവും കുറയ്ക്കാൻ ഇടയാക്കും. ഇതോടെ വിതരണ ശൃംഖല കൂടുതൽ ശക്തമാവുകയും കയറ്റുമതി മത്സരശേഷി വർദ്ധിക്കുകയും ചെയ്യും. കാർഷികോൽപ്പന്നങ്ങളുടെയും സിമന്റിന്റെയും ഉരുക്കിന്റെയും ഉപഭോക്തൃ സാധനങ്ങളുടെയും ഇ കൊമേഴ്സ് സേവനങ്ങളുടെയും നിരക്കിലും കുറവ് ഉണ്ടാകും.
ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സനേ താക്കാച്ചി ഈ മാസം 15 സ്ഥാനമേൽക്കും. ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായി ഇന്ന് അവരെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടി വൈകിട്ട് തിരുവനന്തപുരത്ത് നടത്തും. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും. പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പും പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും അല്പസമയത്തിനകം നടത്തും. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 1 മണിയോടെ മന്ത്രി കെ എൻ ബാലഗോപാൽ നറുക്കെടുപ്പും പ്രകാശനവും ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്നലെ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ടി ജെ എസ് ജോർജിന് നാടിന്റെ അന്ത്യാഞ്ജലി. മണിപ്പാലിലെ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. പത്രാധിപർ, കോളമിസ്റ്റ്, ജീവചരിത്രകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം മാധ്യമരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചു. 2011 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും 2019 അദ്ദേഹത്തിന് ലഭിച്ചു. സംസ്കാരം നാളെ ബംഗളൂരുവിലെ ഹെബ്ബാൾ ശ്മശാനത്തിൽ നടത്തും. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. എലത്തൂർ നിയോജക മണ്ഡലത്തിൽ വനംവകുപ്പിന്റെ പരാതി പരിഹാര അദാലത്ത് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പരാതികൾ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കേണ്ടതും ഗവൺമെന്റിന്റെ ബാധ്യതയാണെന്ന് സ്പീക്കർ പറഞ്ഞു. കക്കോടി പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ കൂടെയുണ്ട് കരുത്തായി കരുതലായി എന്ന അദാലത്തിലേക്ക് 715 പരാതികളാണ് ലഭിച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിശദീകരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് 40 വർഷത്തെ വാറന്റിയെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂട്ടേണ്ടി വന്നതെന്നും പ്രസിഡന്റ് തിരുവനന്തപുരത്ത് പറഞ്ഞു. സംഭവം വിശദമായി അന്വേഷിക്കണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പരിഗണിക്കണമെന്നും വിശ്വാസികൾക്ക് ഗവൺമെന്റിലെ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അനൂപ് ആന്റണി മലപ്പുറത്ത് പറഞ്ഞു. ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹത്തിൽ 98 വിജയമല്യ വഴിപാടായി സമർപ്പിച്ച സ്വർണ്ണപ്പാളികൾ 2019 സ്വർണമല്ലാതായത് എങ്ങനെയാണെന്ന് സമഗ്രമായി അന്വേഷിക്കണമെന്ന് പന്തളം കൊട്ടാര നിർവാഹക സംഘം വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. 2019 മുൻപ് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും നാമജപ ഘോഷയാത്രയും നടത്തി. ശബരിമലയിലെ സ്വർണമോഷണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ദേവസ്വം ബോർഡിന്റെ അഴിമതി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ ഓഫീസിലേക്ക് മാർച്ച്. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റിൻഡീസിന് ബാറ്റിംഗ് തകർച്ച. 448 റൺസിന് ഡിക്ലയർ ചെയ്ത ഇന്ത്യക്കെതിരെ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ വിൻഡീസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എടുത്തിട്ടുണ്ട്. രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 448 റൺസ് എടുത്തിരുന്നു. മൂന്നാം ദിവസം ഇന്നിംഗ്സ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ ഡിക്ലയർ ചെയ്തതായി അറിയിക്കുകയായിരുന്നു. ഇന്നലെ രാഹുലും ജഡേജയും ജുറേലും നേടിയ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് വൻ ലീഡ് നേടിക്കൊടുത്തത്. ആദ്യ ഇന്നിംഗ്സിൽ വെസ്റ്റിൻഡീസ് 162 റൺസിന് പുറത്തായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസത്തെ ഓസീസ് ഏകദിന മത്സര പരമ്പരയിൽ ഇരുവരും ടീമിൽ ഇടം പിടിച്ചേക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നാളെ തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയെ നേരിടും. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം. കൊല്ലം മൺറോത്തുരുത്തിലെ കല്ലട ജലോത്സവത്തിൽ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി ജേതാവായി. ഫ്രണ്ട്സ് ബോട്ട് ക്ലബിന്റെ ശ്രീവിനായകൻ രണ്ടാം സ്ഥാനം നേടി. കുടുംബശ്രീയുടെ കേരള ചിക്കൻ പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്റ്റാൾ മയ്യിലിൽ പ്രവർത്തനം തുടങ്ങി. ജില്ലയിൽ 6 ഔട്ട്ലെറ്റുകൾ ഉടൻ ആരംഭിക്കും. സ്വർണവില വീണ്ടും വർദ്ധിച്ചു. ഇന്ന് പവന് 640 രൂപ കൂടി 87,560 രൂപയിലെത്തി. 10,945 രൂപയാണ് ഗ്രാമിന്റെ വില. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9-കാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ചികിത്സാപ്പിഴവ് മൂലമാണെന്ന പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി. എന്നാൽ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിന് നിയോഗിച്ച ഉദ്യോഗസ്ഥർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തലെന്നാണ് സൂചന. പല്ലശന ഒഴിവുപാറയിലെ പെൺകുട്ടിയുടെ വലതുകൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഇന്ന് ലോക മൃഗദിനം. ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 4 ലോക മൃഗദിനം ആചരിക്കുന്നത്. മൃഗങ്ങളെ സംരക്ഷിക്കൂ, ഗ്രഹത്തെ സംരക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക മൃഗദിനാചരണത്തിന്റെ 100-ാം വാർഷികം കൂടിയാണ് 2025. പ്രധാന വാർത്തകൾ വീണ്ടും. പി എം സേതു അടക്കം 62,000 കോടിയിൽ പരം രൂപയുടെ യുവ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തുടക്കമിട്ടു. 2 വയസ്സിൽ കുറഞ്ഞ കുട്ടികൾക്ക് ചുമ സിറപ്പോ ജലദോഷ മരുന്നുകളോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്ന് കേന്ദ്ര നിർദ്ദേശം. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽസലാം പരിപാടി വൈകിട്ട് തിരുവനന്തപുരത്ത്. ഇന്നലെ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി ജെ എസ് ജോർജിന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റിൻഡീസിന് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.